السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
റമദാൻ അതിൻ്റെ അനേകം ബർക്കത്തുകൾ കൂടെ കൊണ്ടുവരുന്നു. ആരാണോ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അവർ ഇതിൽ നിന്ന് അനുഗ്രഹവും കരസ്ഥമാക്കുന്നു. എനിക്ക് ഒരുപാട് ആളുകളുടെ കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഫറളായ ഇബാദത്തുകൾ മെച്ചപ്പെട്ട നിലയിൽ അനുഷ്ഠിക്കാൻ സാധിച്ചതോടൊപ്പം നഫലുകൾ അനുഷ്ഠിക്കാനും തൗഫീക്ക് ലഭിച്ചു. വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ദർസുകൾ കേൾക്കാനും അവസരം ലഭിച്ചു. തറാവി നമസ്കാരം അനുഷ്ഠിക്കാനും തൗഫീക്ക് ലഭിച്ചു. അതുപോലെ തന്നെ തഹജ്ജുദിനുള്ള തൗഫീക്കും ലഭിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കാനുള്ള തൗഫീക്കും ലഭിച്ചു. എഴുതുന്നവർ ഇതുകൂടി എഴുതുന്നു, ഈ ദിവസങ്ങളിൽ വിസ്മയകരമായ അവസ്ഥയും സാഹചര്യവും ആയിരുന്നു. ഈ ദിവസങ്ങളിൽ ആത്മീയമായ നിലയിൽ ആനന്ദം നുകരാൻ തൗഫീക്ക് ലഭിച്ചത് ദുആ സ്വീകാര്യതയുടെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനും ആത്മീയമായ നിലയിൽ അനുഭൂതി കരസ്ഥമാക്കാനും ലഭിച്ച തൗഫീക്ക് റമദാനിൽ ഏതെല്ലാം അനുഗ്രഹങ്ങൾ സ്വരുക്കൂട്ടാനാണോ ഞങ്ങൾക്ക് തൗഫീക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസത്തിൽ ലഭിച്ച തൗഫീക്ക് അള്ളാഹു കേവലം അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, അതല്ലാതെ ഞങ്ങളുടെ ഏതെങ്കിലും ശ്രേഷ്ഠത കൊണ്ടല്ല ഞങ്ങൾക്ക് ഈ ദൃശ്യം കാണിച്ചു തന്നത്, ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അവർ എഴുതുന്നു, താങ്കൾ ദുആ ചെയ്താലും ഈ അവസ്ഥ എപ്പോഴും നിലനിൽക്കുമാറാകട്ടെ. ഏതെല്ലാം ആത്മീയ അനുഭൂതികളാണോ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചത്, നമ്മുടെ ഏതെങ്കിലും അലസത കൊണ്ടോ ബലഹീനത കൊണ്ടോ ഞങ്ങളുടെ ഏതെങ്കിലും തെറ്റുകൾ കാരണത്താലോ ഞങ്ങളുടെ ഏതെങ്കിലും അഹങ്കാരം കൊണ്ടോ ഞങ്ങളുടെ ഏതെങ്കിലും അനിഷ്ടകരമായ പ്രവൃത്തികൾ കൊണ്ടോ അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റാത്തതു കാരണത്താലോ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചതിൻ്റെ അനുഗ്രഹം ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടായി പോകരുത്. ഈ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഫളുകളും ഞങ്ങൾക്ക് ഈ മാസം ലഭിച്ചത് ഞങ്ങൾ പാഴാക്കി കളയുന്നവരായി തീരരുത്. പറയുന്നു, അള്ളാഹു ഞങ്ങൾക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും ലഭിക്കുന്നതായി മാറ്റുമാറാകട്ടെ. ഇവർ ഏതുവിധത്തിലുള്ള ആഗ്രഹമാണോ പ്രകടിപ്പിച്ചത്, ആരാണോ യഥാർത്ഥമായ നിലയിൽ റമദാന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയത്, അഥവാ അവരിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവോ ബലഹീനതയോ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അള്ളാഹു കേവലം അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവർ ചെയ്ത ഈ പരിശ്രമത്തിനും പ്രതിഫലം നൽകുമാറാകട്ടെ. ആ പാരിതോഷികം എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. ഏതൊന്നാണോ അവൻ റമദാനിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ റഹ്മത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും അവർക്ക് നൽകിയത്, ആരാണോ ഉന്നതമായ നിലവാരം കരസ്ഥമാക്കിയത് അവരുടെ നിലവാരത്തെയും ഉയർത്തുമാറാകട്ടെ. ആരാണോ സാധാരണ പരിശ്രമം നടത്തിയത് അവരുടെ പരിശ്രമത്തിനും അനുഗ്രഹം നൽകിക്കൊണ്ട് അവരുടെ ചുവടുകൾ പുരോഗതിയിലേക്ക് സ്ഥായിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നതാക്കി തീർക്കുമാറാകട്ടെ. എന്നാൽ ഓരോ വ്യക്തിയും സ്വയം തനിക്ക് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇനി ഞങ്ങളുടെ ചുവടുകൾ പിന്നോട്ടു പോകരുത്, മറിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കണം. അതിനായി പരിശ്രമിക്കുകയും വേണം. ഏതുവരെ അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നാം നിറവേറ്റിയോ അതിൽ നിന്ന് ഒരിക്കലും തന്നെ ചുവടുകൾ പിറകോട്ട് പോകരുത്. നാം ഒരിക്കലും തന്നെ പിറകോട്ട് വഴുതി വീഴുന്നവർ ആകരുത്. നാം കേവലം അവിടെ ചുവടുകൾ ഉറപ്പിക്കുന്നവരായി തീരണം എന്ന് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിനോട് തൗഫീക്ക് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരവരുടെ കഴിവനുസരിച്ച് പരിശ്രമിക്കുകയും വേണം, ദുആയും ചെയ്യണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അള്ളാഹു വിവിധ മാർഗങ്ങളിലൂടെ ദാസന്മാരുടെ ശ്രദ്ധ ദുആയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതിൽ കേവലം റമദാൻ മാസത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് പറഞ്ഞത് ആരാണോ അസ്വസ്ഥതയിൽ ഉള്ളത്, ഗതിമുട്ടിയ നിലയിൽ ഉള്ളത്, അങ്ങനെ എന്നിലേക്ക് ദുആ ചെയ്തു കൊണ്ടുവരുന്നത്, ഞാൻ അവരുടെ ദുആ കേൾക്കുന്നു. അള്ളാഹു പറയുന്നു, അമ്മയുജീബുൻ മുസ്തറ ഗതിമുട്ടിയവൻ ദുആ ചെയ്യുമ്പോൾ കേൾക്കുകയും പ്രയാസം ദൂരീകരിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹു തുടർന്ന് പറയുന്നു, അല്ലാഹുവിനെ കൂടാതെ മറ്റുവല്ല ആരാധകനും ഉണ്ടോ? ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനായി, അതായത് അല്ലാഹു മാത്രമാണ് ഗതിമുട്ടിയവന്റെ ദുആ കേൾക്കുന്നത്, അയാളുടെ പ്രയാസത്തെ ദൂരീകരിക്കുന്നത്, അവനെ ഒരാൾ ഗതിമുട്ടിയ അവസ്ഥയിൽ വിളിക്കുമ്പോൾ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമായി ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അല്ലാഹു ഗതിമുട്ടിയവന്റെ ദുആ കേൾക്കുന്ന അല്ലാഹുവാണ്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകും. ഏതെല്ലാം ആത്മീയ അനുഗ്രഹമാണോ കരസ്ഥമാക്കിയത്, അല്ലാഹുവിൻ്റെ എത്രത്തോളം നാം സമീപസ്ഥരായോ, ദുആ സ്വീകാര്യതയുടെ ഏതൊരു ദൃശ്യമാണോ നാം കണ്ടത്, അത് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം, അഥവാ നാം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും, അഥവാ നാം നമ്മുടെ ബലഹീനതകൾ ഉണ്ടായിട്ടും അല്ലാഹു ദുആ സ്വീകരിക്കുകയും തന്റെ സാമീപ്യത്തിന്റെ ദൃശ്യം കാണിച്ചു തരികയും ചെയ്തുവെങ്കിൽ അത് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ്, ഈ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാമീപ്യം അതിനെ സ്ഥിരമായി നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹുവിൽ ഒരുവിധത്തിലുള്ള വിലക്കുകളും ഇല്ല. അതായത് അവൻ കേവലം റമദാൻ മാസത്തിൽ മാത്രമേ സമീപത്ത് വരികയുള്ളൂ, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവൻ തീർച്ചയായും അയാൾക്ക് റമദാനിൽ അവന്റെ സാമീപ്യം നൽകും. ഈ മാസം അവൻ അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ അവൻ പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യൻ സമൂഹമായ നിലയിൽ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ബലഹീനരും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. അതല്ല എങ്കിൽ അവന്റെ ഈ പ്രഖ്യാപനം എല്ലായ്പ്പോഴേക്കുമാണ്, ഇനി കരീബ്, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ സമീപത്താണ്. വരൂ, എന്റെ സാമീപ്യത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ടു പോകൂ. റമദാനിൽ നിങ്ങൾ ജമാഅത്തി നിലയിലും ഒരു പരിശ്രമം എന്ന നിലയിലും എന്റെ അടുത്ത് വരുന്നതിനും എന്റെ സമീപത്ത് വരാനും പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രത്യേക ഔദാര്യം കൊണ്ട് എന്റെ അനുഗ്രഹത്തിൽ വർധനവുണ്ടാക്കുന്നു. അതല്ല എങ്കിൽ ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ മാർഗം പറഞ്ഞു തന്നുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ നാഥൻ രാത്രിയുടെ മധ്യയാമത്തിൽ ദാസിനി ഏറ്റവും സമീപത്തായിരിക്കും. പറയുന്നു, അഥവാ നിങ്ങൾക്ക് സാധ്യമാണ് എങ്കിൽ ആ സമയം നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി തീരുക, അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ തീർച്ചയായും ആയിത്തീരുക. റമദാനിലെ ദിവസങ്ങളിൽ ഒരുപാട് പേർക്ക് നഫൽ നമസ്കരിക്കുന്ന ശീലം ഉണ്ടായത്, അഥവാ ഇതിൽ സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇതിനായി ദുആ ചെയ്യുകയാണ് എങ്കിൽ, ഇതിനായി രാത്രിയിൽ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഈ സാമീപ്യം കാരണം എപ്പോഴും പ്രയോജനമെടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ സാമീപ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ അഭയത്തിലും അവന്റെ കോട്ടയിലും ആയിരിക്കും. ഈ സാമീപ്യം രാത്രിയിലെ ദുആയോടൊപ്പം പകൽ സമയത്തും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടും ഇബാദത്ത് കൊണ്ടും ലഭിക്കുന്നതായിരിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവസ്മരണയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വളരെ താക്കീത് ചെയ്തുകൊണ്ടുള്ള വാക്കുകളാൽ പറഞ്ഞു, ദിക്രെ ഇലാഹി ചെയ്യുന്ന ആളും ദിക്രെ ഇലാഹി ചെയ്യാത്ത ആളും ജീവനുള്ളവനെയും മരിച്ചവനെയും പോലെയാണ്. ജീവിതത്തിന്റെ ഈ സംവിധാനം അള്ളാഹു നമുക്ക് വേണ്ടി മുഴുവൻ വർഷവും വെച്ചിട്ടുണ്ട്. ദൈവസാമീപ്യത്തിന്റെ സംവിധാനം മുഴുവൻ വർഷത്തേക്കും അവൻ വെച്ചിട്ടുണ്ട്. ദുആ സ്വീകാര്യതയുടെ സംവിധാനം എല്ലായ്പ്പോഴും ഒരുക്കി വെച്ചിട്ടുണ്ട്. കേവലം ഏതാനും ദിവസത്തേക്ക് തങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് മറ്റു ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുന്നത് മനുഷ്യനെ മൃതനാക്കി കളയുന്നു. അഥവാ യഥാർത്ഥ ജീവിതം നാം കരസ്ഥമാക്കണമെങ്കിൽ വർഷത്തിലെ മറ്റു 11 മാസങ്ങളിലും അള്ളാഹുവിനെ ഓർത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ചും അവനെ സ്മരിക്കുന്നതിനെ കുറിച്ചും കൽപ്പന നൽകി. ഒരു റിവായത്തിൽ വരുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കൽപ്പന നൽകുന്നു, അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കുക. ദൈവസ്മരണയുടെ ഉദാഹരണം ഇപ്രകാരം മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരാളെ അയാളുടെ ശത്രു വളരെയധികം വേഗതയോടുകൂടി പിന്തുടരുകയും ഏതുവരെ എന്നാൽ ആ വ്യക്തി ഓടി ഒരു സുരക്ഷിതമായ കോട്ടയിൽ അഭയം തേടി അങ്ങനെ ശത്രുവിന്റെ കൈകളിൽ അകപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയുന്നു, ഇതുപോലെ ദാസൻ ഷെയ്ത്താനിൽ നിന്ന് മോക്ഷം നേടുകയില്ല, എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയല്ലാതെ. അള്ളാഹു തന്റെ സംരക്ഷണത്തിൽ കേവലം പ്രത്യേക ദിവസങ്ങൾ മാത്രമല്ല വെച്ചിട്ടുള്ളത്, മറിച്ച് ഇന്നേ കരീബ് എന്ന അവന്റെ പ്രഖ്യാപനം എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തേക്കും കൂടിയാണ്. അവന്റെ സുദൃഢമായ അഭയകേന്ദ്രങ്ങൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സമയത്തും ഉണ്ട്. എപ്പോഴും വിശ്വാസിക്ക് അഭയം നൽകുന്നതിന് വേണ്ടി അതിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഷെയ്ത്താനെ തടയുന്നതിനും അള്ളാഹുവിന്റെ ദാസരെ ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ ഊർജസ്വലരായ സുരക്ഷാഭടന്മാർ ഈ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ സ്വയം തന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് തന്റെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ അഭയത്തിലേക്ക് ഓടുന്നതിന് പകരം ഭയാനകമായ മാർഗത്തിലേക്ക് ചരിക്കാൻ തുടങ്ങിയാൽ ഇത് മനുഷ്യന്റെ തെറ്റായ പ്രവൃത്തിയാണ്. അവന്റെ വിഡ്ഢിത്തത്തിന്റെയും ബുദ്ധിയില്ലായ്മയുടെയും പര്യായമാണ്. റമദാൻ ഏതൊരു സുരക്ഷിത കോട്ടയിൽ വരാനും പ്രവേശിക്കാനുള്ള ശ്രമമാണോ നടത്തിയത്, ഏതൊന്നിലാണോ അഭയം നേടിയത്, നമ്മുടെ ജോലി ഇതാണ്. ഇനി ഈ അഭയത്തിൽ വസിക്കുന്നതിന് വേണ്ടി മുഴുവൻ സുരക്ഷിതവും ഉപയോഗിക്കുക. അതല്ലാതെ നമ്മുടെ ഏതെങ്കിലും ശ്രദ്ധയില്ലായ്മ കാരണം, നിസ്സാരവൽക്കരണം കാരണം കോട്ടയിൽ നിന്ന് പുറത്തായി നമ്മുടെ ഏറ്റവും മോശമായ ശത്രുവിന്റെ കൈകളിൽ അകപ്പെട്ടുന്നവരായി തീരരുത്. ദുആയിലേക്കും നന്മ അനുഷ്ഠിക്കുന്നതിലേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ടതിനാവശ്യം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ട്. നാം എപ്പോഴും അള്ളാഹു നൽകിയിരിക്കുന്ന അഭയസ്ഥാനത്ത് വസിക്കുന്നവരായിത്തീരുന്നതിന് വേണ്ടി ദുആയിലും ദിക്റയിലായാലും ശക്തി ചെലുത്തുക. നമ്മുടെ ദുആകളുടെ അവസ്ഥ എന്തായിരിക്കണം, എങ്ങനെയാണ് നാം ദുആ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹു വലിയ നിരാശ്രയനാണ്. ഏതുവരെ കൂടുതലായും കൂടെ കൂടെയും വളരെ അധികവും കൂടെ കൂടെയും വേദനയോടുകൂടി ദുആ ചെയ്യുന്നില്ലയോ, വളരെ ആധിക്യവും അനിവാര്യമാണ്, വേദനയും നിർബന്ധമാണ്. ഏതുവരെ അങ്ങനെ ദുആ ചെയ്യുന്നില്ലയോ അവൻ വിലവെക്കുകയില്ല. പറഞ്ഞു, നോക്കൂ, ആരുടെയെങ്കിലും ഭാര്യയോ കുട്ടിയോ രോഗിയായാൽ, അതല്ലെങ്കിൽ ആരുടെയും പേരിൽ ശക്തമായ കേസുണ്ടായിക്കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ അയാളെ എത്രമാത്രം വ്യാകുലപ്പെടുത്തും. ദുആയിലും ഏതുവരെ യഥാർത്ഥത്തിലുള്ള വേദനയും വിരഹവും ഉണ്ടാകുന്നില്ലയോ അതുവരെ സ്വാധീനമില്ലാത്തതും നിരർത്ഥകവുമായ ഒരു കാര്യമാണ്. സ്വീകാര്യതയ്ക്കായി വേദന നിബന്ധനയാണ്. പറഞ്ഞു, സ്വീകാര്യതയ്ക്കുള്ള നിർബന്ധ നിബന്ധന അസ്വസ്ഥതയും വ്യാകുലതയും ഉണ്ടായിരിക്കണം എന്നതാണ്. മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ കേവലം നാവ് കൊണ്ട് വാക്കുകൾ പറയുക എന്നത് മാത്രമല്ല ഉപരിപ്ലവമായ നിലയിൽ പറയുക എന്നതല്ല, മറിച്ച് ഒരു വ്യാകുലതയും ഒരസ്വസ്ഥതയും വേണം ദുആയുടെ സമയത്ത്. വീണ്ടും പറയുന്നു, ദുആ സ്വീകാര്യതയ്ക്കായി ഈ ഒരു നിബന്ധനയും ഉണ്ട്. അവിടുന്ന് പറഞ്ഞു, ഏതൊരാൾക്ക് വേണ്ടിയാണോ മനുഷ്യൻ ദുആ ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി ഹൃദയത്തിൽ വേദന ഉണ്ടായിരിക്കണം. മനുഷ്യൻ തനിക്കായി ദുആ ചെയ്യുന്നു, വളരെ വേദനയോടുകൂടി ദുആ ചെയ്യുന്നു. ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തന്റെ ബന്ധുക്കൾക്കും ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു, അവരുടെ പ്രയാസത്തിന്റെ നേരത്ത് വളരെ വേദനയോടുകൂടി ദുആ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ജോലി, ഒരു മുഅ്മിന്റെ ജോലി ഇതുകൂടിയാണ്. തങ്ങളുടെ ഈ വ്യക്തിപരമായ വൃത്തത്തിൽ നിന്ന് പുറത്തു വന്ന് ജമാഅത്തിന് വേണ്ടിയും വളരെയധികം ദുആ ചെയ്യുക, മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയും വളരെയധികം ദുആ ചെയ്യുക, താൻ താങ്കളുടെ രാജ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ലോകത്തിന് മേൽ ഭയാനകമായ അപകടങ്ങൾ മൂടിക്കൊണ്ടിരിക്കുന്നത് ദൂരപ്പെടുന്നതിനു വേണ്ടിയും ദുആ ചെയ്യുക. ഇപ്രകാരം ദുആ ചെയ്യുക, ഹൃദയത്തിൽ വേദന കൊണ്ട് ദുആ ഉയരണം. കേവലം ഉപരിപ്ലവമായ ദുആ മാത്രം ആയിരിക്കരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അവസരത്തിൽ പറഞ്ഞു, എന്റെ വിശ്വാസം ഇതാണ്, ദുആയിൽ ശത്രുക്കളെ പോലും പുറത്താക്കരുത്. എത്രത്തോളം ദുആ വിശാലമായി തീരുന്നുവോ അത്രത്തോളം ദുആ ചെയ്യുന്ന ആൾക്കും പ്രയോജനം ഉണ്ടാകും. ദുആയിൽ എത്രത്തോളം പിശുക്ക് കാണിക്കുന്നുവോ, ലുബ്ധ കാണിക്കുന്നുവോ, കുറവ് കാണിക്കുന്നുവോ, അത്രത്തോളം അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്നും വിദൂരപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള ഒരു തെളിവ് ഇതുകൂടിയാണ്. മനുഷ്യൻ കേവലം തന്റെ അസ്തിത്വത്തിൽ മാത്രം പരിമിതപ്പെടാതിരിക്കുക, മറിച്ച് തന്റെ ദുആകളെ വിശാലമാക്കുക. ഇന്നത്തെ സമൂഹവും ലോകവും പരസ്പരം ഇത്രയധികം അടുത്താണ്. മറ്റുള്ളവർക്കായി ചെയ്യുന്ന ദുആയിലൂടെ മനുഷ്യൻ സ്വയം തനിക്ക് തന്നെ പ്രയോജനം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഫലം കൂടാതെ പ്രത്യക്ഷമായ ഭൗതിക പ്രയോജനവും ഉണ്ടാകുന്നു. കാരണം പരസ്പരം പ്രത്യക്ഷമായ നിലയിൽ തന്നെ ഒരാളുടെ സ്വാധീനം മറ്റൊരാളിൽ ഉണ്ടാകുന്നു. ഒന്നാമതായി, തങ്ങളുടെ ദുആകളിൽ, സ്ഥിരമായ ദുആകളിൽ ജമാഅത്തിനെയും ഉൾപ്പെടുത്തുക. ഇന്ന് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണിത്. അവർ മൊത്തത്തിൽ ജമാഅത്തിനെ തങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പാകിസ്ഥാനിൽ ജമാഅത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കേസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമം ചില ഭരണകൂട വക്താക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മൗലവിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവരുടെ ശരറിൽ നിന്ന് പാകിസ്ഥാനി അഹമ്മദികളെ രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ, അതിൽ ഭരണകൂടവും തങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ചില ബലഹീനരെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ മറ്റു ചില മാർഗങ്ങളിലൂടെ വിവിധ സംഘങ്ങൾ മുഖേന അല്ലെങ്കിൽ വിവിധ ആളുകൾ മുഖേന അല്ലെങ്കിൽ നമ്മൾ മുഖേന നഷ്ടമുണ്ടാക്കാൻ ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. പിന്നീട് അതിനുശേഷം സ്വയം തന്നെ അത്തരം പ്രവർത്തികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ലോ ആൻഡ് ഓർഡറിന്റെ സ്ഥാപനം എന്ന പേരും പറഞ്ഞുകൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇവരുണ്ടാക്കുന്നു. അങ്ങനെ തങ്ങളുടെ ഇഷ്ടവും ഇഷ്ടത്തിനനുസരിച്ചുള്ള നിയമം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി, അങ്ങനെ തങ്ങളുടെ ഭരണത്തെ അല്ലെങ്കിൽ കസേരയെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി. ഈ കാര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏതായിരുന്നാലും അവിടെയും മീഡിയയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ നല്ല പോലെ അറിയുകയുള്ളൂ. എന്നാൽ അത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഈ രാഷ്ട്രീയ ഭരണകൂടങ്ങൾ ഭൂതകാലത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുആയുടെ പ്രത്യേകമായ ആവശ്യമുണ്ട്. പാകിസ്ഥാനി അഹമ്മദികൾ അവിടെ താമസിക്കുന്നവർ തങ്ങൾക്കായി പ്രത്യേകം ദുആ ചെയ്യേണ്ടതാണ്. മുമ്പും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദുആയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആവേശം അതില്ല. അതുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഏതുവരെ ദുആയെ കൂടാതെയുള്ള ഏതെങ്കിലും പരിശ്രമത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നാം മുമ്പൊരിക്കലും തന്നെ നിയമം കയ്യിലെടുത്തിട്ടില്ല, പ്രതികാരം ചെയ്തിട്ടില്ല, ഇനി ഭാവിയിലും അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ ദുആയുടെ ആയുധമുണ്ട്, അത് നാം എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അല്ലാഹു എല്ലായ്പ്പോഴും ഇവരുടെ ആസൂത്രണങ്ങളിൽ നിന്ന് ജമാഅത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇവരുടെ ആസൂത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ഇൻഷാ അല്ലാ ഭാവിയിലും രക്ഷപ്പെടുത്തും എന്ന് മാത്രമല്ല, ഇൻഷാ അല്ലാഹു തആല ജമാഅത്ത് പുരോഗതിയുടെ ലക്ഷ്യത്തിലേക്കും മുമ്പത്തേക്കാൾ കൂടുതൽ വേഗതയിൽ ചുവടുകൾ വെക്കുന്നതാണ്. അതുപോലെ തന്നെ അൾജീരിയയിൽ ജമാഅത്തിനെതിരിൽ ഒരു വ്യവസ്ഥാപിതമായ പ്ലാനിങ്ങോടുകൂടി നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതാനും ചിലർ അല്ലാതെ എല്ലാ അഹമ്മദികളും ദൃഢചിത്തരായിക്കൊണ്ട് തങ്ങളുടെ ഈമാനിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അവർ എനിക്കെഴുതുന്നു, താങ്കൾ വ്യാകുലപ്പെടരുത്, ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറാണ്. എന്നല്ല ഒരാൾ ഇപ്രകാരം എഴുതി, താങ്കൾ പറയുന്നു ഇവിടെ പുതിയ ജമാഅത്താണ് എന്ന്. ശരിയാണ്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ജമാഅത്താണ്. എന്നാൽ ത്യാഗങ്ങൾ ചെയ്യുന്നതിന്റെ ഞങ്ങളുടെ ചരിത്രം അത് വളരെ പഴയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ത്യാഗം മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സത്യം കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ത്യാഗം ചെയ്യുകയില്ല എന്നത് എങ്ങനെ സാധിക്കാനാണ്? ഭരണകൂടത്തിന് അവിടെ മനസ്സിലാകുന്നില്ല ഇവരേതു തരം ആളുകളാണ്. ഇവർ ഒരു വിധത്തിലുള്ള കഠിനമായ പ്രതിപ്രവർത്തനം ചെയ്യുന്നില്ല. തങ്ങളുടെ ഈമാനിൽ നിന്ന് പിന്നോട്ടു പോവുകയും ചെയ്യുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവിധത്തിലുള്ള ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ തങ്ങളുടെ ഈ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ തയ്യാറല്ല. ഇതെല്ലാം തന്നെ അഹമ്മദികളുടെ കയ്യിൽ ദുആയുടെ ആയുധമുണ്ട് എന്നതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ഫളിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ടാണ്. ഈ കാര്യത്തിൽ അവർ അടിയുറച്ചു വിശ്വസിക്കുന്നു. ഈ പരീക്ഷണത്തിന്റെ കാലഘട്ടം ഒരു ദിവസം അവസാനിക്കും. അള്ളാഹു തീർച്ചയായും ഞങ്ങളുടെ ദുആ കേൾക്കും. നാം ആ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്നവരാണ്. അവൻ എല്ലാ ശക്തിയുടെയും ഉടമസ്ഥനാണ്. അവൻ ഉറപ്പുള്ള താങ്ങാണ്. അവനോടൊപ്പം ആരെങ്കിലും ഒട്ടിച്ചേർന്നു നിന്നാൽ അവൻ അയാളുടെ സുദൃഢമായ താങ്ങായി മാറുന്നു. അയാളുടെ അഭയമായി തീരുന്നു. നമ്മുടെ അല്ലാഹു എല്ലാ ചക്രവർത്തിമാരെക്കാളും ഭരണകർത്താക്കളെക്കാളും ഉന്നത പ്രതാപം ഉള്ളവനാണ്. അവൻ സമദാണ്. ഈ ഭൗതിക ഭരണകൂടങ്ങളും ശക്തികളും അവന്റെ മുമ്പിൽ ഒരു നിസ്സാര ഉറുമ്പിന് തുല്യം പോലുമല്ല. നമ്മുടെ അല്ലാഹു എത്രമാത്രം പ്രതാപവാനാണ് എങ്കിൽ പിന്നെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ പരീക്ഷണങ്ങൾ വരാറുണ്ട്, ചില ത്യാഗങ്ങൾ നൽകേണ്ടതായി വരും. എന്നാൽ അവസാന വിജയവും ആരുടെ കൂടെയാണോ അല്ലാഹു ഉള്ളത് അവർക്കാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രം പറഞ്ഞു തരുന്നു. അള്ളാഹു എല്ലാ അവസരത്തിലും ജമാഅത്തിനെ തന്റെ അഭയത്തിൽ വെച്ചിട്ടുണ്ട്. ശത്രുക്കൾ പരാജിതരും അപമാനിതരുമായിട്ടുണ്ട്. അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഈ കാര്യമാണ്, നാം അള്ളാഹുവിന്റെ സുരക്ഷിതമായ കോട്ടയിൽ അഭയം പ്രാപിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ ദുആയിലും ദിക്റുകളിലും നിലനിർത്തുക എന്ന് മാത്രമല്ല അതിനെ വർദ്ധിപ്പിക്കുക. പാകിസ്ഥാനിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ അഹമ്മദികളുടെയും ജോലിയാണ് ദുആയിലേക്ക് ശ്രദ്ധിക്കുക എന്നത്. തങ്ങൾക്ക് നേരിട്ട് യാതൊരു അപകടവുമില്ല എന്ന് വിചാരിക്കുന്നവർ ഈ കാര്യങ്ങൾ അവരെ ദുആയിൽ അലസരാക്കിയിട്ടുണ്ടെങ്കിൽ, ദുആയിലേക്ക് പൂർണ്ണമായ ശ്രദ്ധയില്ല എങ്കിൽ അവരും ഓർത്തുകൊള്ളുക. അവരിലും പരീക്ഷണത്തിന്റെയും പരീക്ഷയുടെയും കാലഘട്ടം വരാം. തങ്ങളുടെ ഈമാനെ സുരക്ഷിതമാക്കി വെക്കുന്നതിനു വേണ്ടി അവർക്കും അള്ളാഹുവിന്റെ അഭയത്തിൽ തന്നെ വരേണ്ടതായി വരും. അഥവാ ഈമാൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദുആയിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ദുആയുടെ സ്വീകാര്യതക്കായി അഥവാ ഇപ്പോൾ ആർക്കെങ്കിലും ഭൗതികമായിട്ടുള്ള സുഖങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു വേദനയോടുകൂടി, അഹമ്മദീ സഹോദരന്മാർ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ ജമാഅത്തിയായ പ്രശ്നങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ, അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിലൂടെ ദുആ ചെയ്യുന്ന ആളുടെ പ്രയാസവും ദൂരീകരിക്കപ്പെട്ടു പോകുന്നു. ഇതുപോലെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പുറം രാജ്യങ്ങളിൽ, യൂറോപ്പിൽ പുരോഗമന രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അവർ തങ്ങൾ സുരക്ഷിതനാണ് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇസ്ലാമിന് എതിരിൽ ഈ പാശ്ചാത്യ വികസിത രാജ്യങ്ങളിൽ വീശുന്ന കാറ്റ് അത് അഹമ്മദികളെയും ബാധിക്കും. തീർച്ചയായും നാം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങൾ മറ്റു മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരല്ല. ഞങ്ങൾ സമാധാനപൂർണമായ ഇസ്ലാമിന്റെയും സ്നേഹവും അനുകമ്പയും ഉള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ എന്താണ് എന്നെല്ലാവർക്കും അറിയില്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നറിയില്ല. നാം എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുകയും ചെയ്തിട്ടില്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷൻ എന്താണ്? എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തി അന്ധനായിക്കൊണ്ട് ചെയ്യുന്നു, അന്ധനായിക്കൊണ്ടാണ് ചെയ്യുക. അത്തരം സംഭവങ്ങൾ ഇവിടെയും നടക്കാറുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക വിരുദ്ധരും വംശീയ വിരുദ്ധരുമായ ആളുകൾ മുസ്ലിങ്ങൾക്കെതിരിലും നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, മറ്റ് സമൂഹങ്ങൾക്കെതിരിലും നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നഷ്ടമുണ്ടാക്കാൻ വേണ്ടി എന്നല്ല, ഒരു അഹമ്മദി എഴുതി, എന്റെ മുതലാളി എന്നെ എന്റെ ജോലി കാരണം വലിയ സന്തോഷത്തിലായിരുന്നു, എന്നെ വളരെ അധികം പുകഴ്ത്തുമായിരുന്നു, അതുപോലെ എന്റെ സ്വഭാവത്തിലും വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. എന്നാൽ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. എന്നല്ല, മുസ്ലിങ്ങൾ എതിരിലായത് കാരണം എനിക്കും എതിരായിരിക്കുന്നു. അത് കാരണം അയാൾ എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സംഭവങ്ങൾ തന്നെയാണ് മെല്ലെ മെല്ലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഇതിന് സമയത്ത് ചികിത്സ നടത്തിയില്ല എങ്കിൽ, ഇതിനുള്ള ചികിത്സ ദുആ അല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അള്ളാഹുമായി തങ്ങളുടെ ബന്ധം സുദൃഢമാക്കാതെ കണ്ട് ആർക്കും തന്നെ ഈ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന ഇതായിരിക്കെ, എന്നിലേക്ക് നിങ്ങൾ പൂർണമായ നിലയിൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിളിയും ദുആയും കേൾക്കുന്നതായിരിക്കും. പിന്നീട് ഈ മാർഗത്തെ നാം നമ്മുടെ മുഴുവൻ കഴിവുകൾ കൊണ്ടും ഉപയോഗിക്കേണ്ടതാണ്. എല്ലാ തന്ത്രങ്ങളും ഇല്ലാതായപ്പോൾ തവ്വാബായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായി വരും. അതല്ലാതെ യാതൊരു രക്ഷയുമില്ല. ഇതുകൂടാതെ പുറത്തു പോകാൻ സാധ്യമല്ല. നമുക്ക് ഈ പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഇതുകൂടാതെ പുറത്തു വരാൻ സാധ്യമല്ല. ഇത് കേവലം മുസ്ലിങ്ങളുടെയും അഹമ്മദികളുടെയും അവസ്ഥകളുടെ മാത്രം കാര്യമല്ല, മറിച്ച് മുഴുവൻ ലോകത്തിന്റെയും അവസ്ഥ ആ വിധത്തിലായിക്കൊണ്ടിരിക്കുന്നു. ലോകം അള്ളാഹുവിന്റെ കോപത്തിലേക്കും അതിന്റെ നാശത്തിലേക്കും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വൻശക്തികൾ ഇപ്പോൾ മുസ്ലിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയാണ്. ഞാൻ ഏതാനും വർഷങ്ങളായി പറഞ്ഞു വരുന്നതുപോലെ മുസ്ലിങ്ങൾ അവരുടെ കൈകളിൽ വിഡ്ഢികളായിക്കൊണ്ട് തങ്ങളുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിയെ അനേകം പതിറ്റാണ്ടുകൾ പിന്നോട്ട് ആക്കിയിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ തന്ത്രമായി കാണാൻ സാധിക്കുന്നത് അത് വളരെയധികം ഭയാനകമാണ്. സിറിയയിൽ യുദ്ധത്തിന്റെ അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നു, ഭാവിയിൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇറാന്റെ സഹായം സിറിയക്ക് നേരിട്ട് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഒരുപക്ഷെ അത്തരം അവസ്ഥയിൽ ഇറാൻ സൈന്യത്തെ അയക്കാനും സാധ്യതയുണ്ട്. പിന്നീട് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെയുള്ള തങ്ങളുടെ ശത്രുത തീർക്കും. പിന്നീട് നേരിട്ട് ഇറാനുമായി യുദ്ധം ആരംഭിക്കും. നിർഭാഗ്യവശാൽ സൗദി അറേബ്യയിലെ ഭരണകൂടവും അവർക്ക് ഒപ്പം നിൽക്കും. പ്രത്യക്ഷമായ നിലയിൽ ഇതുതന്നെയാണ് കാണുന്നത്. വളരെ ഹിക്മത്തോടുകൂടി ഇസ്ലാമിനെതിരിൽ അസൂയയും വിദ്വേഷവും മുസ്ലിം ഭരണകൂടങ്ങളെ ബലഹീനമാക്കാനുള്ള ശ്രമങ്ങൾ അതിൽ ഈ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ യുദ്ധം പിന്നീട് പരിമിതപ്പെടുകയില്ല. റഷ്യയും മറുഭാഗത്തിന്റെ സഹായത്തിന്റെ പേരിൽ വരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് അവർ ഇടയ്ക്കിടക്ക് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ഒരു ലോകമഹായുദ്ധത്തിന് രൂപമായി മാറും. ഇത് തന്നെയാണ് ഇപ്പോൾ അവലോകനം ചെയ്യുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഫലമായി ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഇതുവരേക്കും എന്തെങ്കിലും പ്രയോജനം എടുത്തിട്ടുണ്ടോ എങ്കിൽ ഈ യുദ്ധം കാരണം. ഞാൻ മുമ്പും പറഞ്ഞതുപോലെ ഒരുപാട് രാജ്യങ്ങൾ പിന്നോട്ട് പോയിരിക്കുന്നു, ഇവരും പിറകോട്ട് പോകുന്നതായിരിക്കും. അതിന്റെ നഷ്ടം മുസ്ലിങ്ങൾക്കായിരിക്കും. അതുപോലെ തന്നെ ഖത്തറിന്റെ പ്രശ്നവും ഇപ്പോൾ ഉണ്ട്. ഇതും മുസ്ലിങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമമാണ്. തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതലായി ഈ കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. കക്ഷിത്വം കാരണം ഒരു അസൂയ ഉണ്ടായിരിക്കുകയാണ്. ധനം സ്വായത്തമാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത്. തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ്. അമേരിക്ക ആദ്യം സൗദി അറേബ്യയോട് പറഞ്ഞിരുന്നു, തീർച്ചയായും ഖത്തറിനു മേൽ വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊള്ളുക. ഇതിനെക്കുറിച്ചുള്ള പരാമർശമാണ് മീഡിയയിൽ കൂടുതൽ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പര്യടനത്തിന് ശേഷം, അമേരിക്കനിൽ നിന്ന് അനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഖത്തറിനെതിരിൽ നടപടിയെടുത്തത്. ഇതെല്ലാം തന്നെ നടന്നു കഴിഞ്ഞുവെങ്കിൽ അമേരിക്കയുടെ ഭരണകൂടം പറയുന്നത് സൗദി അറേബ്യയുടെ കൂടെയുള്ളവരും രഞ്ജിപ്പിനായി വളരെ കഠിനമായ നിബന്ധനകളാണ് വെക്കുന്നത്. അവര് ചെറിയ നിബന്ധനകൾ വെക്കേണ്ടതാണ്. തങ്ങൾ ഈ കാര്യത്തിൽ ന്യൂട്രലൈസ് ആണ് എന്ന് പ്രകടമാക്കുന്നതിന് വേണ്ടി. മുസ്ലിം ഭരണകൂടത്തിന് അറിയുന്നില്ല, മുസ്ലിങ്ങൾക്കെതിരിൽ ഒരു തന്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നല്ല, ഇസ്ലാമിനെതിരിൽ വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടേണ്ടതാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ ഏതാനും അറേബ്യൻ രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അവരിൽ മാത്രമല്ല. യുദ്ധത്തിന്റെ തീക്കനൽ കത്തുക, അമേരിക്കയുടെയും കൊറിയയും തമ്മിലുള്ള പ്രതിസന്ധിയും വരുന്ന ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അവസ്ഥകളെ വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നവർ ഈ കാര്യം തുറന്ന നിലയിൽ പറയുന്നു. അമേരിക്കയുടെ നിസ്സാരമായ ആയുധപ്രയോഗം പോലും, അല്ലെങ്കിൽ കഠിനമായ രീതി, അല്ലെങ്കിൽ കൊറിയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആയുധപ്രയോഗം, അത് നഷ്ടം ഒന്നും ഉണ്ടാക്കാതെ കേവലം ഭയപ്പെടുത്താൻ മാത്രമുള്ളതാണെങ്കിലും ശരി, ഈ മേഖലയിൽ ഭയാനകമായ യുദ്ധത്തിന് കാരണമായി തീരും. ലോകത്തിന്റെ അവസ്ഥ വളരെ ഭയാനകമായതാണ്. ചൈന കൊറിയയുടെ സഹായിയാണ്. എന്നാൽ അവരും അവസ്ഥയുടെ സങ്കീർണതയും യുദ്ധത്തിന്റെ ഭയാനകമായ ഫലത്തെയും മനസ്സിലാക്കിക്കൊണ്ട് കൊറിയയെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമം നടത്തുന്നു. അമേരിക്കയെയും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. മനുഷ്യൻ തങ്ങളുടെ ഇടപാടുകൾക്കായി തങ്ങളുടെ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനു വേണ്ടി, തങ്ങളുടെ സാമൂഹികവും മറ്റുള്ളതുമായ സംവിധാനങ്ങൾ ചരിപ്പിക്കുന്നതിനു വേണ്ടി വലിയ എളുപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങൾ തന്നെ ലോകത്തിന്റെ നാശത്തിനും കാരണമാകാൻ ഇടയുണ്ട്. ഇപ്പോൾ ഇടക്കിടക്ക് ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ മുഴുവൻ ലോകത്തും സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുഖേന മുഴുവൻ വ്യവസ്ഥിതിയും കീഴ്മേൽ മറിയുന്നു. ഇവിടെയും NHS വ്യവസ്ഥിതി കീഴ്മേൽ മറിഞ്ഞു, എയർഫോഴ്സിന്റെ സംവിധാനം കീഴ്മേൽ മറിഞ്ഞു. യുദ്ധത്തിന്റെ അവസ്ഥകൾ ഉണ്ടാക്കുന്നതിൽ, യുദ്ധത്തിന് കാരണമായി തീരുന്നതിൽ ഈ സൈബർ ആക്രമണങ്ങളും ഭയാനകമായ പങ്ക് വഹിക്കുന്നതും നഷ്ടം ഉണ്ടാക്കുന്നതുമായി തീരും. അതുകൊണ്ട് തന്നെ നാറ്റോയുടെ ഒരു പ്രതിനിധി ഇത് വ്യക്തമാക്കുകയുണ്ടായി. നാറ്റോ ലോകത്തിലെ ഈ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ലോകത്തെവിടെയെങ്കിലും വെച്ച് സൈബർ ആക്രമണം നടന്നാൽ അത് ഒരു നാശകാരിയായ യുദ്ധത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. നാശകാരിയായ യുദ്ധത്തിന് കാരണമായി തീരും. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ആക്രമണങ്ങളെ സഹിക്കാൻ സാധ്യമല്ല. ഈ വാർണിംഗ് അവർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം അതിന്റെ നാശത്തിലേക്കുള്ള സംവിധാനം സ്വയം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഭൗതികരുടെ പുരോഗതി അവരുടെ സുരക്ഷിതത്വത്തിന് ജാമ്യം ആയിരിക്കുമെന്നവർ കരുതുന്നു. എന്നാൽ ഇത് അവരുടെ നാശത്തിന് കാരണമായി തീരാം. അതുപോലെ ഭൗതിക ഭരണകൂടങ്ങളുടെ തലവന്മാർ തങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി തികച്ചും അശ്രദ്ധരായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യക്ഷ ശക്തിയുടെ പ്രസിഡന്റ് തന്റെ ഭാവനയിൽ ഇരുന്നു കൊണ്ട് വിടുവായുത്തം പറഞ്ഞ് ലോകം ഞാൻ പറഞ്ഞതുപോലെ ചലിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാൽ അയാളുടെ ഈ സംസാരം അവസ്ഥകളെ കൂടുതൽ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, ഇയാൾ അയാളുടെ അഹങ്കാരം കാരണം തന്റെ എല്ലാ എതിരാളികളെയും മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കാരണം മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. തന്റെ എതിരാളികൾ അവർ ആരുമാകട്ടെ ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് അശ്രദ്ധനാണ്. ലോകത്ത് വിവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിന്റെ ഭയാനകമായ പരിണിത ഫലത്തിൽ നിന്ന് അവരും സുരക്ഷിതരായിരിക്കുകയില്ല. മുസ്ലിങ്ങളുടെ നിർഭാഗ്യമാണ്. ഏതൊന്നാണോ ഇസ്ലാമിന്റെ കേന്ദ്രം ആയിട്ടുള്ളത്, അവിടുത്തെ രാജാവും വിശ്വസ്തനല്ല. തന്റെ പ്രയോജനത്തിനും പ്രദേശത്ത് തന്റെ വലിപ്പത്തരം അംഗീകരിപ്പിക്കുന്നതിനു വേണ്ടി അമുസ്ലിങ്ങളുടെ മടിത്തട്ടിൽ വീണ് ഇസ്ലാമിനെ ബലഹീനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ സൗദി ഭരണകൂടത്തിന്റെ അവസ്ഥ ഇതാണ്. മുസ്ലിം ഭരണകൂടത്തിന്റെ നേതാക്കന്മാർ അവർ പൊതുവായ നിലയിൽ തങ്ങളുടെ പ്രജകളുടെ മേൽ അക്രമം ചെയ്ത് പൊതുജനങ്ങളിൽ വലിയ ഒരു വിഭാഗത്തെ തങ്ങൾക്കെതിരിലാക്കി മാറ്റിയിരിക്കുന്നു. പിന്നീട് ഭരണകൂടങ്ങളെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി കൂടുതൽ അക്രമം ചെയ്തു കൊണ്ടുപോകുന്നു. ഈ അവസ്ഥയാണ് സിറിയയിൽ ഉള്ളത്. ഇത് തന്നെയാണ് ഇറാഖിലും ഉള്ളത്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും. ഈ വിധത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അവർ വിചാരിക്കുന്നത് ഈ കാര്യങ്ങൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ്. എന്നാൽ ഇതിനുള്ള പരിഹാരം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. അത് മസീഹെ മൗദിനെയും മഹദി മഹൂദിനെയും വിശ്വസിക്കുക എന്നതാണ്. നമ്മൾ അഹമ്മദികൾ ബലഹീനരാണ്. നമ്മുടെ കയ്യിൽ ഒരു ശക്തിയും ഇല്ല. നമ്മുടെ കയ്യിൽ ധനം ഇല്ല. നമ്മുടെ കയ്യിൽ ഭരണം ഇല്ല. എന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് വരാനിരിക്കുന്ന മസീഹിനെയും മഹദിയെയും വിശ്വസിച്ചു. അദ്ദേഹവുമായിട്ടാണ് ഇനി ലോകത്തിന്റെ സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നത്. ഇത് സ്ഥാപിതമാവുക ഹസ്രത്ത് മസീഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ആയിരിക്കും. ലോകം അഥവാ യുദ്ധത്തിന്റെ നാശത്തിൽ നിന്നും ഭീകരതയിൽ നിന്നും രക്ഷപ്പെടും എന്നുണ്ടെങ്കിൽ അതൊരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് എല്ലാ അഹമ്മദികളുടെയും ഒരു വേദനയോടുകൂടിയുള്ള ഈ നാശത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദുആ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറഞ്ഞു, ദുആ ഇറങ്ങിക്കഴിഞ്ഞ മുസീബത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ലാത്ത മുസീബത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ ദാസരെ, ദുആയെ തങ്ങളുടെ മേൽ നിർബന്ധമാക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് നാം ദുആയിൽ വളരെയധികം ശക്തി ചെലുത്തേണ്ടതാണ്. ഇന്ന് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ വേദനയെ മനസ്സിലാക്കിക്കൊണ്ട്, ആ വരാനിരിക്കുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കിക്കൊണ്ട്. അതിപ്പോൾ അവരുടെ മേൽ വന്നു കഴിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് അവർക്ക് ചിന്ത പോലും ഇല്ല. ഭരണകൂടങ്ങളും മറ്റൊരു വിഭാഗവും തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നിഷ്കളങ്കരായവർ ലോകത്തുണ്ട്, ആ രാജ്യങ്ങളുണ്ട്. അവരോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോ എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നോ യാതൊരു അറിവുമില്ല. അവർ നിഷ്കളങ്കരും ഒരു കുഴപ്പവും ഉണ്ടാക്കാത്തവരാണ്. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടത് നമ്മുടെ നിർബന്ധ കടമയാണ്. ഈ ഭൗതികരായ ആളുകൾ അവർ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഭൗതികമായ കോട്ടകളിൽ വസിച്ചുകൊണ്ട് ഈ പരിണിത ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. എന്നാൽ ആപത്തും നാശങ്ങളും വളരെ വേഗതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്ന് മസീഹ മൗദിന്റെ ദാസന്മാരുടെ ജോലിയാണ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു തങ്ങളെ ദീനിൽ നിലനിർത്തുകയും ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യട്ടെ. അള്ളാഹുമായുള്ള ബന്ധത്തിലും ദുആയിലേക്കുള്ള ശ്രദ്ധയിലും തങ്ങൾ മുന്നോട്ടു പോകുന്നവരായി തീരട്ടെ. തങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അവർ തങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുമാറാകട്ടെ. തങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നവരായി തീരട്ടെ. അന്യരുടെയും ഇസ്ലാം വിരുദ്ധ ശക്തികളുടെയും വലയിൽ അകപ്പെടുന്നവരാകാതിരിക്കട്ടെ. അള്ളാഹു അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ പുരോഗതിക്കും വേണ്ടി തന്റെ ഏതൊരു സത്യസന്ധനായ ദാസനെയാണ് അയച്ചിരിക്കുന്നത്. അവർ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരായി തീരട്ടെ. അതുപോലെ തന്നെ ഒരു വേദനയോടുകൂടി മനുഷ്യ സമൂഹത്തെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. യുദ്ധങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയും ദുആ ചെയ്യുക. ദുആ മുഖേനയും സദക്കകൾ മുഖേനയും പരീക്ഷണങ്ങൾ മാറിപ്പോകും. അഥവാ പരിഷ്കരണത്തിലേക്ക് ലോകം ചായുകയാണെങ്കിൽ യുദ്ധം മാറിപ്പോകാനും സാധ്യതയുണ്ട്. നാം ഈ കാര്യത്തിൽ സന്തോഷത്തിലല്ല. ലോകത്തിലെ ഒരു ഭാഗം നശിക്കണം, എന്നിട്ട് ബാക്കിയുള്ള ലോകത്തിന് ബുദ്ധി വരണം. അങ്ങനെ അവർ അള്ളാഹുവിലേക്ക് തിരിയുന്നവരാകണം. അങ്ങനെ വന്ന ആളെ അവർ വിശ്വസിക്കുന്നവരായി മാറണം. മറിച്ച് നാം ഈ കാര്യത്തിലാണ് സന്തോഷിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, ദുആ ചെയ്യുന്നത്.
അള്ളാഹു ആരെയും തന്നെ അവരുടെ ദുശ്ചെയ്തി കാരണം നാശത്തിൽ അകപ്പെടുത്തരുത്. ലോകത്തിന് ബുദ്ധി നൽകുമാറാകട്ടെ. അവർ മോശമായ പര്യവസാനത്തിൽ നിന്ന് രക്ഷപ്പെടുമാറാകട്ടെ. എന്നതോടൊപ്പം നാം അവർക്ക് വേണ്ടി ദുആയും ചെയ്യണം.
മസീഹ മൗദിന്റെ ദാസന്മാരുടെ ജോലി ഈ സന്ദേശത്തെ പൊതുവിൽ പ്രചരിപ്പിക്കുക, അതായത് സുരക്ഷയുടെ കോട്ട. അത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് ലഭിക്കുക, അല്ലെങ്കിൽ അദ്ദേഹവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിലാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ നാം അവർക്ക് വേണ്ടി ദുആയും ചെയ്യണം. ഈ ഒരു വിശ്വാസത്തോടുകൂടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ദുആ കൊണ്ട് ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അള്ളാഹു ഇവരെ നാശത്തിന്റെ ഗർത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ഈ മിഷൻ പൂർത്തിയാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതൊന്നാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത്, ലോകത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതാക കീഴിൽ കൊണ്ടുവരണം. അതിനായി തങ്ങളുടെ മുഴുവൻ കഴിവുകളും പരിശ്രമങ്ങളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക, ദുആകളെയും പാരമ്യതയിലെത്തിക്കുക. ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തുസ്ലാമിന്റെ വിജയം ദുആയിലൂടെയാണ് നടക്കുക. അങ്ങേക്ക് ദുആയുടെ ആയുധമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇനി റമദാന് ശേഷവും നാം അള്ളാഹുമായി സുദൃഢമായ ബന്ധം ഉണ്ടാക്കി ദുആയിലും ഇബാദത്തുകളിലും മുന്നോട്ട് തന്നെ ചുവടുകൾ വെക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ദുആ വലിയ ഒരു ധനവും ശക്തിയുമാണ്. വിശുദ്ധ ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അത്തരം ആളുകളുടെ അവസ്ഥകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണോ ദുആ മുഖേന പ്രയാസത്തിൽ നിന്ന് മോചിതരായത്, പറയുന്നു, പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ അടിവേരും അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള മാർഗവും ഈ ദുആ തന്നെയാണ്. പറയുന്നു, ഞാൻ ഉപദേശിക്കുന്നു, നമ്മുടെ ഈമാനികവും കർമ്മപരവുമായ ശക്തികളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദുആയിൽ മുഴുകുക. ദുആ മുഖേന അത്തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ശുഭപര്യവസാനത്തിൽ കൊണ്ടെത്തിക്കും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പര്യവസാനം ശുഭമാക്കി തീർക്കട്ടെ. നാം ഒരിക്കലും ഷെയ്ത്താന്റെ മടിയിൽ വീഴുന്നവർ ആകാതിരിക്കട്ടെ. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയനുസരിച്ച്
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر